പ്രാർത്ഥിക്കാം. ബാർക്കമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും നയിക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നനു ഓരോനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നനകസ്തുതി. കൃഷ്ണാവേ നനകസ്തുതി. ബാബികളാടിയാരോട് കരുണ ചെയ്യണം. ശ്രീരാജാവേ നനകസ്തുതി. ബാലകുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രക്ഷിതത്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മോഹത്വം ഇന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. ഗർഭം നിറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. ഭർത്താവ് നിന്നോടുകൂടെ ശ്രീയിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമാ നമ്മുടെ ഭർത്താവ് ശിശിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞാൻ മണസമേത്തും ദൈവം തമ്പുരാണ്ട വേഴ്ചുള്ളണമേ. ആമേൻ. വാറക്കുമോ ദൈവമായ ഭർത്താവ് ഈ നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. നാഥ തിരുകരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും ഏൽപ്പിച്ചു തരികയാണ്. ബലഹീനരും ഭാവികളും കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. എന്നിരുന്നാൽ തന്നെയും നിന്റെ അവിടുത്തെ ജീവനുള്ള വചനം കേൾക്കുവാനും ആഴമായി പഠിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് തന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അതായി ഒരു മണിക്കൂർ നേരം കർത്താവേ ഞങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ആളിക്കത്തിപ്പടരുവാനായിട്ട് ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമേ. താത്താ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരാതെ കർത്താവേ ഞങ്ങളവിടുന്ന് നിന്റെ സ്ത്രീഭായാൽ കാത്തു സംരക്ഷിച്ച നിന്റെ തിരുരക്തത ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച നിനക്ക് വേണ്ടി വേലകൾ ചെയ്യുവാൻ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ ഈ കുടിവരവ് ദൈവ തിരുനാമ മഹത്വത്തിന് മാത്രമായി തീരട്ടെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതാ ഞങ്ങളുടെ ഈ സംഘടനയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകുന്ന ഒരു വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് ദേശസൂക്ഷയിൽ പങ്കുചേർന്ന എല്ലാവരെയും കുടുംബങ്ങളെയും എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. പകല ശുദ്ധിമാന്മാരുമേ ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ ഒരു അബ്രാഹമ്മയും മടിയിൽ നിന്ന് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കുന്നതിന്റെ പിതാവിനും ഒന്നിനായ റൂഹായിക്കും പുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.
ആമേൻ.
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ, സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ ശൂനോയോ പെരുന്നാളിനോടനുബന്ധിച്ച് ശൂനോയോ നോബിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ ധ്യാനത്തിൽ ദൈവവചനം നമ്മൾക്ക് കേൾക്കുവാനും ആഴമായി പഠിക്കുവാനും ധ്യാനിക്കുവാനുമായി തന്ന അവസരത്തോർത്ത് ദൈവത്തെ മുന്നമേ നമുക്ക് നന്ദി പറയാം. വളരെയേറെ പ്രയാസ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം ഒരു സ്ഥലത്ത് കൂടിച്ചേരുവാനോ എല്ലാവരും കൂടിച്ചേർന്നിരുന്ന് ധ്യാനത്തിൽ പങ്കുചേരുവാനോ നമുക്ക് സാധിക്കുന്നില്ല. വെർച്വൽ മീറ്റിംഗിലൂടെ നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തരുന്നു. അതിനെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധന നടത്തുകയും എവിടെയെങ്കിലുമൊക്കെ തിരുത്തുവാനുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയം കൂടിയാണല്ലോ. പരിശുദ്ധ നോമ്പുകാലം എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധീകരണത്തിന്റെ കാലഘട്ടം കൂടിയാണ്. ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന്റെ ആഴമായ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആവശ്യത്തിലൂടെ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തിന്മകളെല്ലാം വെടിഞ്ഞ്, ദുർവികാരങ്ങളെയും ദുർവിചാരങ്ങളെയും ദുഷ്ടചിന്തകളെയും എല്ലാം വെടിഞ്ഞ് ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു പരിവർത്തനത്തിന്റെ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരു ചെറിയ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധനായ യാക്കോബിന്റെ ലേഖനം 5:17. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5:17. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു, മഴ പെയ്തില്ല. കുറച്ചുകൂടി നമുക്ക് ആഴമായി അത് കാണുവാൻ സാധിക്കുന്നത് കാത്തലിക് ബൈബിളായ POC ബൈബിളിലാണ്. അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു, മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു, ഫലമോ ഭൂമിയിൽ മഴ പെയ്തില്ല. NRSV ബൈബിളില് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, എലജ വാസ് എ ഹ്യൂമൻ ബീയിങ് ലൈക്ക് അസ് ആൻഡ് ഹി പ്രേഡ് ഫെർവൻലി ദറ്റ് ഇറ്റ് മൈ നോട്ട് റെയിൻ ഇറ്റ് ഡിഡ് നോട്ട് റെയിൻ ഓൺ ദി എർത്ത്. വളരെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക അത് പോട്ടെ, പ്രാർത്ഥിക്കുക എന്ന് തന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണല്ലോ. നമ്മെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക എന്ന് പലരോടും പറയുമ്പോൾ പലർക്കും അതിന് സമയം ലഭിക്കാറില്ല. ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട്, ദൈവത്തോട് ഒട്ടിയിരിക്കുവാനായിട്ട് അതിന് സമയം കണ്ടെത്താറില്ല. ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, പ്രത്യേകിച്ചും ഈ പ്രയാസ ഘട്ടങ്ങളിലൂടെ, അതായത് ഈ കോവിഡ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ചരിത്രകാലമാണ്. ചരിത്രകാലം എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം, നമുക്കറിയാം ഓരോ സമയത്തും ഓരോ മാറ്റങ്ങളുണ്ട്. പഴയ കാലത്ത് ഗുരുശിഷ്യ ബന്ധം, ഗുരുകുല വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം, അതിൽ നിന്ന് പിന്നീട് ഒരു സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസത്തിലേക്കെല്ലാം മാറ്റപ്പെട്ടു. എന്നാൽ കോവിഡ് കാലം വന്നതോടെ ഇതെല്ലാം മാറിയെന്ന് സൈബർ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വെർച്വൽ ക്ലാസ്സിലൂടെ, ഓൺലൈൻ ക്ലാസ്സിലൂടെ എല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അധ്യാപകരെ പഠിക്കുക. പഴയകാലത്ത് ഗുരുവിനോട് താമസിച്ച് ഗുരുവിന്റെ ചിട്ടകളും ഗുരുവിനെ അനുസരിച്ചും വളർന്നു വന്ന ശിഷ്യൻ പിന്നീടായപ്പോൾ സ്കൂളിൽ പോവുക, അധ്യാപനം അല്ലെങ്കിൽ പഠിത്തം കഴിയുക, തിരിച്ച് വീട്ടിലെത്തുക, ഈ ബന്ധത്തിലേക്ക് വന്നുവെങ്കിൽ ഇന്ന് അതിനേക്കാൾ ഏറെ ദൂരങ്ങളിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. രണ്ടാമത്, ലളിതമായ രീതിയിൽ വിവാഹ കൂദാശയും സദ്യയും നടത്തിയിരുന്ന പഴയ കാലം അത് മാറി ആഡംബര രീതിയിലേക്ക് ഇവന്റ് മാനേജ്മെന്റ് എല്ലാം വെച്ച്, സദ്യ കാറ്ററിംഗ് എല്ലാം വെച്ച്, സദ്യ മാത്രമല്ല ആഡംബരമാക്കുന്നത് എന്ന് വിവാഹ കൂദാശ പോലും വലിയ ആഡംബരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കോവിഡ് കാലം വന്നതോടെ അതെല്ലാം വീണ്ടും ലളിതമായ ഒരു രീതിയിലേക്ക് മാറ്റപ്പെട്ടു. മൂന്നാമത്, ജനസമൂഹത്തെ വിളിച്ചുകൂട്ടി പ്രത്യേകിച്ചും ദൈവത്തിന്റെ പേരിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും പരിപാടികളും നടത്തി ദേവാലയങ്ങളും പള്ളികളും അമ്പലങ്ങളും കൺവെൻഷൻ പന്തലുകളും ധ്യാന കേന്ദ്രങ്ങളും എല്ലാം പണം സമ്പാദിച്ച് കൂട്ടുകയായിരുന്നു. കുറെ ആളുകൾ ദൈവങ്ങളായി മാറി. പല സ്ഥലങ്ങളിലും പുല്ല് മുളയ്ക്കുന്നത് പോലെ അവിടെയെല്ലാം ആൾദൈവങ്ങൾ മുളച്ചു. എന്നാൽ അതെല്ലാം ഈ കോവിഡ് കാലത്തിലൂടെ അടച്ചുപൂട്ടി. ഇപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു ചരിത്രകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ, പ്രത്യേകിച്ചും അച്ഛന്മാർ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യമാണ്, അച്ഛാ പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസത്തോളമായി. ഇതുവരെയും അതിനൊരു തീർപ്പ് കൽപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരണമാണെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെയെല്ലാം ജോലി നഷ്ടപ്പെടുന്നു. ചിലരുടെയെല്ലാം സാമ്പത്തികമായ ബുദ്ധിമുട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ വലിയൊരു പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്താണ്? കോവിഡ് മാറണമെന്നാണോ, അല്ലെങ്കിൽ ഈ കോവിഡിനൊരു മരുന്ന് കണ്ടുപിടിക്കണമെന്നാണോ? എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന? എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഫോർ വാട്ട് പർപ്പസ് വി ആർ പ്രേയിങ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കോവിഡ് മാറുവാനായിട്ടാണോ? അതല്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയിലൂടെ പ്രയാസ ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ, ഇതില് എത്ര വലിയ പ്രയാസഘട്ടം വന്നാൽ പോലും ദൈവമേ നിന്നോട് ചേർന്നിരിക്കുവാനായിട്ട്, വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട്, ജീവിക്കുന്ന കാലമൊക്കെയും വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട്, നിന്റെ തിരുഹിത പ്രകാരം ജീവിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണോ? പരിശുദ്ധ ദൈവമാതാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ആ കൊച്ചു പെൺകുട്ടിയുടെ അടുക്കിലേക്ക് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറയുകയാണ്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവള് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഞെട്ടിത്തെറിച്ചു കാണും. കാരണം പുരുഷനറിയാതെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാകുന്നത്, അവൾ ചോദിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ശക്തി പ്രാപിക്കും, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് പറഞ്ഞ ഗബ്രിയേൽ മാലാഖ അവിടെ ധൈര്യപ്പെടുത്തുന്നുണ്ട് ഈ കൊച്ചു പെൺകുട്ടിയെ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ തന്നെ ഒരുക്കുകയാണ്. അവൾ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയായിരുന്നു. ദേവാലയത്തിൽ പോവുകയും ദേവാലയവുമായിട്ട് ആഴമായ ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളുടെ മനസ്സ് അവിടെ തകരുകയല്ല, അവൾ അത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുകയല്ല. പിന്നീടോ, എന്താണ് നിന്റെ ഹിതം ദൈവമേ, നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം എന്താണോ അത് എന്നിൽ നീ പ്രവർത്തിക്കണമേ. പക്ഷേ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ എന്റെ ജീവിതത്തില് ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അതിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് കൃപ നൽകണമേ എന്ന് മാത്രമാണ് ദൈവമാതാവ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും അതായിരിക്കണം. ഈ ലോകത്ത് കടന്നു വരുന്ന ഓരോ കാര്യങ്ങളും നമ്മളിൽ നിന്ന് മാറുവാനല്ല, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴോ അത് മാറുവാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ദൈവത്തോട് എപ്പോഴും ചേർന്നിരിക്കുവാനായിട്ട്, ദൈവത്തോട് ഒത്തിയിരിക്കുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥന. ഇവിടെ പ്രത്യേകിച്ചും ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു, നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ ആ വ്യക്തിയുടെ ജീവിതം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തില് ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധമുണ്ട്. സൈക്കോളജിസ്റ്റ് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധത്തിന് പറയുന്നത് ഒരു ഇറോട്ടിക് ലവ് എന്നാ പറയുന്നത്. കാമഭരിതമായ ഒരു സ്നേഹം നമുക്ക് ദൈവത്തോടുണ്ടായിരിക്കണം. അതിന്റെ ഉദാഹരണമാണ് കാമുകി കാമുകന്മാരുടെ ഒരു ലവ് എന്ന് പറയുന്നത്.
സ്നേഹം എന്ന് പറയുന്നത്. അവർക്ക് ഒരിക്കലും പിരിഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവരെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ, കൊതിയോടെ അടുത്തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയുന്നത് പോലെ ദൈവവുമായിട്ട് നമുക്ക് ആഴമായ ഒരു ഒരു ദൃഢമായ ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിശുദ്ധ നോമ്പുകാലം വളരെയേറെ അനുഗ്രഹപ്രദമായി തീരുമെന്നതിന് യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്നെല്ലാം മാറ്റപ്പെടുവാൻ, മാറുവാൻ, അതായത് വേദനകളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് മാറുവാനും നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനും ഒരു വീട് നിർമ്മിക്കുവാനും അങ്ങനെയുള്ള മറ്റുള്ള ഒരു കാറ് വാങ്ങുവാനും ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന വിഷയവുമായിട്ട് ദൈവത്തെ നമ്മളൊരു ബ്രോക്കറാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. ചില പ്രയാസങ്ങൾ മാറുവാനും ചില സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാനുമായിട്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നത്. എന്നാൽ അങ്ങനെയായിരിക്കരുത് ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഏലിയാവ് പ്രവാചകനാണ്. കാരണം അദ്ദേഹം ചോദിക്കുന്നത് ദൈവം അപ്പോഴേ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്ന നമുക്കൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും, എന്തുകൊണ്ടാണ് അച്ഛാ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? എന്തുകൊണ്ടാണ്, എന്താണ് അതിനൊരു തകരാറ്, എവിടെയാണ് ഞങ്ങൾ തിരുത്തപ്പെടേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന തിരുത്തണം, നമ്മുടെ പ്രാർത്ഥന നമ്മൾ തിരുത്തണം. ഒരിക്കല് എബ്രഹാം ലിങ്കൺ തന്റെ ഒരു പ്രാർത്ഥന യോഗത്തിൽ കടന്നു ചെല്ലുകയാണ്. അവിടെ പ്രാർത്ഥന യോഗത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള വ്യക്തികളോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ അവിടെ ഉള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് അദ്ദേഹം നല്ല വജാലമായ രീതിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: ദൈവമേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ, ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് നടത്തി തരണമേ. അപ്പോൾ എബ്രഹാം ലിങ്കൺ എഴുന്നേറ്റിട്ട് ആ പ്രാർത്ഥന ഒന്ന് തിരുത്തുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. മറ്റുള്ളത് പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറുവാനും മറ്റുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുവാനുമുള്ള ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ദൈവമേ, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളിൽ നിറവേറ്റണമേ. നിന്റെ ആഗ്രഹം നീ എന്താണോ, നിന്റെ ആഗ്രഹം എന്താണോ അത് അതിൻപ്രകാരം ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അവിടെ നിന്ന് വളർത്തണമേ. തിരുത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദൈവ ഇഷ്ടം നിറവേറുവാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്. ദൈവ ഇഷ്ടം എന്താണോ അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവഹിതം എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞവളായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. ദൈവഹിതം, ദൈവസ്വരം, ദൈവശബ്ദം, ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ ഒരു മഹത് വ്യക്തി, ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കണ്ടീഷൻസ് വേണം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് നമുക്ക് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. വിശുദ്ധിയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കണം. പ്രേ വിത്ത് പ്യൂരിഫൈഡ് ഹാർട്ട് ആൻഡ് മൈൻഡ്, പ്രേ വിത്ത് സാങ്ക്ടിഫൈഡ് ഹാർട്ട് ആൻഡ് മൈൻഡ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം, ബുക്ക് ഓഫ് ജോശുവ chapter 3 verse 5, അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അതിശയം പ്രവർത്തിക്കും, യഹോവ അതിശയം പ്രവർത്തിക്കും. നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവസ്ഥാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വേണ്ടാത്ത ചിന്തകളെ, ദുർവികാരങ്ങളെ, ദുർവിചാരങ്ങളെ, ദുഷ്ടചിന്തകളെല്ലാം നമ്മളിൽ നിന്ന് നീക്കം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സുമെല്ലാം നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്. വിശുദ്ധീകരിക്കുന്നത്. അങ്ങനെ ഒരു വിശുദ്ധിയിലൂടെ നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കണം. അതിന് ചില അടിസ്ഥാനമായ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, പ്രേ വിത്ത് ഫോർഗീവ്നെസ്. മറ്റുള്ളവരോട് എന്തെങ്കിലും തരത്തിൽ പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ നമ്മളവിടെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ശുബുക്കോന നോമ്പ് കാലത്ത് ശുബുക്കോന ശുശ്രൂഷയുണ്ട്. അതിലെല്ലാം പ്രവേശിക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക, പൊറുക്കുക, അനുരഞ്ജനപ്പെടുക, ഇതെല്ലാം പറയുന്നുണ്ട് അവിടെ. ഈ പറയുന്ന അതിന്റെ തന്നെ കീഴിൽ തന്നെയാണ് നമുക്ക് പ്രേ വിത്ത് റിപ്പന്റൻസ്. And at the same time, we have to pray with tears. അനുതാപത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവമേ, ഞാൻ പാപിയാണ്, എന്റെ ഉള്ളിൽ പാപചിന്തകളാണ്, ഈ പാപചിന്തകളൊന്നും ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് തടസ്സമാകരുത് എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ചെയ്തു പോയിരിക്കുന്ന പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് അനുതപിച്ചുകൊണ്ട് അനുതാപത്തിന്റെ പശ്ചാത്താപത്തിന്റെ അടയാളമായ കണ്ണുനീരോടെ വേണം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട്. മർക്കോസിന്റെ സുവിശേഷം 11:25 അവിടെ പറയുന്നുണ്ട്, ക്ഷമിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട്. നീ ക്ഷമിച്ചാൽ നിന്നോടും ക്ഷമിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവിടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ക്ഷമയോടെ, അനുതാപത്തോടെ, കണ്ണുനീരോടെ നമ്മുടെ ഉള്ളം നമ്മൾ വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതിന് യാതൊരുവിധ മാറ്റവുമില്ല, സംശയവുമില്ല. രണ്ടാമത് പറയുന്നതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ ഓരോ കണ്ടീഷൻസ് ആണ് ഞാൻ പറയുന്നത്. രണ്ടാമത് പറയുകയാണ്, പ്രേ വിത്ത് ഫേം ആൻഡ് അൺഷേക്കബിൾ ഫെയ്ത്ത്. ഉലച്ചിലില്ലാത്ത, ഉറപ്പില്ലാത്ത വിശ്വാസത്തോടെയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഉലയുന്ന വിശ്വാസത്തോടെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അടിയുറച്ച വിശ്വാസമായിരിക്കണം. ദൈവം നടത്തി തരുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം, ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം കാണുന്നുണ്ട്. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 11:24 മത്തായിയുടെ സുവിശേഷം 21:22 അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചായിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചായിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കും, ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ഇരുന്ന് സന്ധ്യാപ്രാർത്ഥനയിലെ വീട്ടുകാരെല്ലാവരും ചേർന്നിരുന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്, നാളെ ഒരു അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു BMW വാങ്ങണമെന്ന്, അല്ലെങ്കിൽ ഒരു ഓടിക്കാർ വാങ്ങണമെന്ന്, അല്ലെങ്കിൽ ഒരു വലിയ ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു വലിയ വീട് വാങ്ങണമെന്ന്. അത് വിശ്വാസത്തോടെയാണ് അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ദൈവം കേൾക്കുമോ കേൾക്കാതിരിക്കുമോ? സഹോദരങ്ങളെ, അർഹതപ്പെട്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അർഹതപ്പെട്ടതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്, ദൈവം, ഞാൻ ആദ്യമേ നിങ്ങളെ ഓർമ്മപ്പെടുത്തി, ദൈവ ഇഷ്ടം എന്താണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ, എനിക്ക് അർഹതപ്പെട്ടതാണോ, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ലഭിക്കും. അവിടെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് തോന്നണം നിനക്ക് നീ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് നിനക്ക് ദൈവത്തിന് തോന്നണം. നമ്മുടെ അടുക്കല് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ചെറുപ്പം മുതൽ ചിലപ്പോൾ 10-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ചോദിക്കും, അപ്പ അമ്മ എനിക്ക് കോളേജിൽ പോകാൻ ഒരു ബൈക്ക് വേണം. പഴയ കാലത്തൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് അവര് ചോദിക്കുന്ന ഒരു കമ്പ്യൂട്ടർ വേണം അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം, ഇതൊക്കെയായിരുന്നു ചോദിക്കുന്നത്. അപ്പോ ആ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ ഈ സമയത്ത് നിനക്ക് വേണ്ട, അല്ലെങ്കിൽ മോളെ നിനക്ക് ഈ സമയത്ത് വേണ്ട, കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് നീട്ടിക്കൊണ്ടു പോകും, പെൻഡിംഗിൽ വെക്കും അപ്പനും അമ്മയും. കാരണം ഇത് ഈ സമയത്ത് എന്റെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അപകടം സംഭവിക്കുമെന്ന് മാതാപിതാക്കൾക്കറിയാം. അതുപോലെ തന്നെയാണ് ദൈവത്തിനറിയാം, ഇപ്പോൾ ഈ സമയത്ത് നിനക്ക് ഇത് ഞാൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ അപകടത്തിലേക്ക് നയിക്കും, നിനക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കുവാനായിട്ട് അത് സാധിക്കുകയില്ല എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ സമയം അത് നമുക്ക് ചോദിക്കാൻ സാധിക്കണം. ദൈവമേ നിന്റെ ഇഷ്ടം, നിനക്ക് എപ്പോഴാണോ എനിക്ക് തരുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നത്. ഇവിടെ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് കരുതി നീ പ്രാർത്ഥിക്കുക. നിനക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് കരുതി നീ പ്രാർത്ഥിക്കുക. ഒരു പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകുന്നുണ്ട്, സുവിശേഷകർ പലരും നമുക്ക് നൽകുന്നുണ്ട്. തരില്ല എന്ന് ദൈവം പറയുന്നില്ല, തരും, പക്ഷേ അതിനൊരു സമയമുണ്ട്. മൂന്നാമത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് പറയുന്നത്, പ്രയർ വിത്ത് ടുഗദർ. അപ്പോസ്തല പ്രവൃത്തികൾ, ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1:14, അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവമാതാവും ശിഷ്യന്മാരും എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുടുംബത്തിലില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന, ഒരുമനപ്പെട്ട് പ്രാർത്ഥന. സഭ ക്രമീകരിച്ചിരിക്കുന്ന 7 നേരത്തെ പ്രാർത്ഥനകളുണ്ട്, സന്ധ്യാപ്രാർത്ഥന, സൂത്താറ, രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, 3 മണി നമസ്കാരം, 6 മണി നമസ്കാരം, 9 മണി നമസ്കാരം. ഈ 7 നേരത്തെ പ്രാർത്ഥനകൾക്കും ഓരോ സമയങ്ങളുണ്ട്, അതും 3 മണിക്കൂർ ഇടവിട്ട്. വൈകിട്ട് 6 മണിക്ക് നമ്മുടെ ദിവസം ആരംഭിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 3 മണിക്കൂർ കഴിയുമ്പോൾ 9 മണിക്ക് സൂത്താറ നമസ്കാരം, വീണ്ടും 3 മണിക്കൂർ കഴിഞ്ഞ് 12 മണിക്ക് രാത്രി നമസ്കാരം, വീണ്ടും 3 മണിക്കൂർ കഴിയുമ്പോൾ പാതിരാത്രിയായ 3 മണിക്ക് ആ സമയത്ത് നമസ്കാരമില്ല, വീണ്ടും 3 മണിക്കൂർ കഴിയുമ്പോൾ രാവിലെ പ്രഭാതത്തിൽ 6 മണിയാകുമ്പോൾ പ്രഭാത നമസ്കാരം, വീണ്ടും 3 മണിയാകുമ്പോൾ രാവിലെ 9 മണിക്ക് 3 മണി നമസ്കാരം, വീണ്ടും 3 മണിക്കൂർ കഴിയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് 6 മണി നമസ്കാരം, വീണ്ടും 3 മണിക്കൂർ കഴിയുമ്പോൾ വൈകിട്ട് 3 മണിക്ക് 9 മണി നമസ്കാരം. വീണ്ടും അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതെല്ലായിടത്തുനിന്ന് ഒരേ സമയത്ത് സഭയിലെ പ്രത്യേകിച്ചും ദേറ അംഗങ്ങളെല്ലാം അതേ സമയങ്ങളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ട നിമിഷങ്ങളാണ്. അതുകൊണ്ടാണ് ദൈവം ഇവിടെ പറയുന്നത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്. കുടുംബ പ്രാർത്ഥന പ്രത്യേകിച്ചും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫാമിലി ദാറ്റ് പ്രേയേഴ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഇന്ന് കുടുംബങ്ങളിൽ ഒരുമനപ്പെട്ട ഒരു പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ട് കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഇന്ന് നമ്മുടെ ഗ്രൂപ്പ് ഫാമിലി, ജോയിന്റ് ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറി ന്യൂക്ലിയർ ഫാമിലി എന്നൊരു കൺസെപ്റ്റിലേക്ക് കടന്നു വന്നു. അവിടെ ന്യൂക്ലിയർ ഫാമിലിയിൽ പോലും അസ്വസ്ഥതയാണ്, ഭർത്താവിന് ഭാര്യയെ അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല, വിധേയപ്പെടുവാൻ സാധിക്കുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് വിധേയപ്പെടുവാൻ സാധിക്കുന്നില്ല, മക്കൾക്ക് മാതാപിതാക്കളെ വിധേയപ്പെടുവാൻ സാധിക്കുന്നില്ല, ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടും അസ്വസ്ഥതയാണ് ഓരോ കുടുംബങ്ങളിൽ. എന്നാൽ പഴയ കാലത്ത് കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു, എല്ലാവരും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ എത്ര പേരുണ്ടെങ്കിൽ പോലും അവിടെ ഒരു അസ്വസ്ഥതയില്ല. ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു അടുത്തൊരു തലത്തിലേക്ക് കയറി പ്രവേശിച്ചിരിക്കുകയാണ്, സൈബർ ഫാമിലി. നമുക്കിന്ന് വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതുപോലെയുള്ള ഇതുപോലുള്ള മാധ്യമങ്ങളിലൂടെയാണ്, മീഡിയാസിലൂടെയാണ് നമ്മൾ പലരെയും പരിചയപ്പെടുന്നതും പലർക്കും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതും പലരെ നമ്മൾ ക്ഷണിക്കുന്നതുമല്ല. അപ്പോ ഈ തരത്തിലേക്കെല്ലാം നമ്മൾ വളർന്നപ്പോൾ പോലും കഴിഞ്ഞ വർഷം നമ്മുടെ ഓർത്തഡോക്സ് സഭയില് നാട്ടില് ബാബാ തിരുമേനി കൽപ്പന എഴുതിയത് ഡൈവേഴ്സ് കൽപ്പന എഴുതിയത്? ഏകദേശം ഒരു സെക്കൻഡ് മാരേജിന് വേണ്ടി കൽപ്പനകൾ എഴുതിയ ഏകദേശം 400-ൽ മേളയാണ്. ഒരു വർഷം ഓർത്തഡോക്സ് സഭയിൽ പോലും 400-ലധികം കുഞ്ഞുങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലാണ് ഓരോരുത്തരുടെ കുടുംബജീവിതം. അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ആഴമായ ഒരു പ്രാർത്ഥനയില്ലാത്ത ജീവിതമാണ്. ഒരുമനപ്പെട്ട് ദൈവസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നതിന്റെ വലിയ ഒരു പരാജയമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നാലാമത് പൗലോസ് ലീഹ പറയുന്നുണ്ട് 1 തെസ്സലോനിക്കർ 5:17. പ്രേ വിത്തൗട്ട് സീസിംഗ്, ഇടവിടാതെ നീ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അവിടെ പറയുകയാണ് നമ്മുടെ സഭയുടെ ക്രമീകരണം അനുസരിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക, റിപ്പീറ്റഡ് പ്രേയേഴ്സ്. പലരും ചോദിക്കുന്നുണ്ട് എന്തിനാച്ചാ ഈ പ്രാർത്ഥനകള് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, അല്ലെങ്കിൽ കുറിയേലായിസോം, ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ഇതെന്തിനാ ഇതുപോലെ 3 പ്രാവശ്യം എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്യുന്നത്? വീണ്ടും ഒരു കൗമ കഴിഞ്ഞ് അടുത്ത കൗമ ചൊല്ലുന്നതിന്റെ കാരണം എന്താണ്? ഇതെല്ലാം നമ്മുടെ ചോദ്യങ്ങളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുതിയ തലമുറയുടെ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹിന്ദു ആചാര പ്രകാരമുള്ള ഏതെങ്കിലും ഒരു അവരുടെ ഏതെങ്കിലും ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ അവര് മന്ത്രങ്ങൾ ജപിക്കും. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് അവര് തുടരെ തുടരെ ഓം ഓം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടതായ ചില മന്ത്ര പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ്. ആ പ്രാർത്ഥനകൾ ചൊല്ലി തീർക്കുകയാണ് അവർ. അതിങ്ങനെ റിപ്പീറ്റഡ് ആണ്. അത് ചിലപ്പോൾ 10 ആയിരിക്കാം, ചിലപ്പോൾ 40 ആയിരിക്കാം, ചിലപ്പോൾ 100 ആയിരിക്കാം, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ലോ യേശു തമ്പുരാൻ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നത്, ലോർഡ് ഹൗ മേഴ്സി അപ്പോൺ മീ. ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്. യേശു തമ്പുരാന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന പലരും പ്രാർത്ഥിക്കുന്ന അതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ച് ഇടവിടാതെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. സാധകന്റെ സഞ്ചാരം എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് ഒരു വ്യക്തി ഇതിനെ എങ്ങനെയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ വായിക്കൊണ്ട് അദരം കൊണ്ട് നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുക, ഉറക്കെ ചൊല്ലി പഠിക്കുക. ഉറക്കെ പ്രാർത്ഥനകൾ ചൊല്ലി പഠിച്ച് കുറച്ചുനാള് നമ്മുടെ പ്രാർത്ഥനകൾ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ പാമ്പാക്കുട നമസ്കാരം അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള നമസ്കാരങ്ങളെല്ലാം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ഇത് പതുക്കെ പതിയും. ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പതിയും, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പതിയും. പിന്നീട് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നമ്മുടെ ഓരോ പ്രാർത്ഥനകൾ ഉയരും. അതാണ് ഇടവിടാതെ ഏതെങ്കിലും ഒരു വേലകൾ ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ, തുണി അലക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലിരുന്ന് ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. 5-ാമതും അവസാനവുമായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണേട്ടോ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ്? Stay awake and pray, or watch and pray. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. യേശു തമ്പുരാൻ പറയുകയാണ്, ശ്രദ്ധയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. മത്തായിയുടെ സുവിശേഷം 26:41 പറയുന്നുണ്ട്, ശ്രദ്ധയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ചിന്തകളൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകും. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ ഈ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ, പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ദിവസം 24 hours ഉണ്ട്. ഈ 24 hoursന്റെ 10% ദൈവത്തിന് സന്നിധിയിൽ ഇരിക്കുവാനുള്ളതാണ്. അതായത് ഏകദേശം 2 hours 40 minutes. 2 hours 40 minutes ദൈവസന്നിധി ഇരിക്കുവാനുള്ളതാണ്. നമുക്ക് 10 മിനിറ്റ് പോലും ഇരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയും നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു പത്ത് മിനിറ്റിൽ അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുതൽ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ പിതാക്കന്മാർ പറയുകയാണ്, 2 മണിക്കൂർ 40 മിനിറ്റ് ദൈവസന്നിധി ഒരു ദിവസം ഇരിക്കണം. അപ്പൊ പറയും, കുടുംബ ഉത്തരവാദിത്വമുള്ള ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ സമയമില്ല. അച്ഛന്മാരൊക്കെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്ന അതിനു വേണ്ടിയാ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. യഥാർത്ഥത്തില് എല്ലാവരും പ്രാർത്ഥിക്കണം, അതിന് വേർതിരിവുകളില്ല. നിനക്ക് ദൈവവുമായിട്ട് ഒരു ആഴമായ ബന്ധം ഉണ്ടാകണമെങ്കിൽ, പുനഃസ്ഥാപിക്കണമെങ്കിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദാറ്റ് ഈസ് എ മസ്റ്റ്. അങ്ങനെ ഒരു ജീവിത ശൈലി, ഒരു ചട്ടശീലം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ 2 മണിക്കൂർ 40 മിനിറ്റ് എന്താണ് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കാൻ വേണ്ട പോലെ പ്രാർത്ഥനകളുണ്ട് നമുക്ക്, പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 7 നേരത്തെ നമസ്കാരമുണ്ട്. രാവിലെയും വൈകിട്ടും നമുക്ക് എല്ലാ ദിവസങ്ങളിലും ചൊല്ലേണ്ടതായ, നമസ്കാരങ്ങളിൽ ചൊല്ലേണ്ടതായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് പാമ്പാക്കുട നമസ്കാരത്തിൽ. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഓരോ നേരവും ചൊല്ലേണ്ട രഹസ്യ പ്രാർത്ഥനകളുണ്ട്, ഫീലക്സിനോസിന്റെ രഹസ്യ പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും എല്ലാ നേരവും ചൊല്ലേണ്ട രഹസ്യ പ്രാർത്ഥന, ഈ ഫീലക്സിനോസിന്റെ രഹസ്യ പ്രാർത്ഥന കഴിയുമ്പോൾ അടുത്ത രഹസ്യ പ്രാർത്ഥനയുണ്ട്. ഈ രഹസ്യ പ്രാർത്ഥന കഴിയുമ്പോഴും പിന്നീട് നമുക്ക് അതിന്റെ തൊട്ട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് 7 അനുതാപ സങ്കീർത്തനങ്ങൾ. ഈ 7 അനുതാപ സങ്കീർത്തനങ്ങൾ ചൊല്ലി അതിന്റെ പിന്നിലുള്ള അപ്രേമിന്റെ പാട്ടുകളും പാടുമ്പോൾ ഏകദേശം നമുക്ക് 2 മണിക്കൂറല്ല 3 മണിക്കൂറാണ്. ഇത്രയൊക്കെ പ്രാർത്ഥിക്കേണ്ട സുറിയാനി ക്രിസ്ത്യാനി പാരമ്പര്യമുള്ള വ്യക്തികളാണ് നമ്മളൊക്കെ. പക്ഷേ ഈ പ്രാർത്ഥനകളൊന്നും നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഈ രഹസ്യ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രാർത്ഥനകളൊന്നും നമ്മൾ പ്രാർത്ഥിക്കാറില്ല, അതെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവവുമായിട്ട് ആഴമായ, ദൈവവുമായിട്ടുള്ള ഒരു ദൃഢമായ ബന്ധം പുതുക്കണമെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഈ തരത്തിലുള്ള ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ചിലർക്ക് ഉറക്കം വരും. ചിലർ പറയുന്നൊരു കാര്യം, അച്ഛ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അങ്ങ് ഉറക്കം വരും. അച്ഛ ഇരുന്നാ മതി, അപ്പൊ തന്നെ ഉറക്കം തുടങ്ങും. അപ്പൊ മനസ്സിലാക്കിയാ മതി, താത്താ നിന്റെ അടുത്തുണ്ട്. ദൈവം അടുത്തിരിക്കുന്നതിനേക്കാൾ തൊട്ടുചാരിയായിരിക്കും സാത്താൻ ഇരിക്കുന്നത്. ഈ സാത്താനെ ഓടിക്കാൻ വേണ്ടിയാണ് ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കേണ്ടത്. നീ തെരഞ്ഞെടുക്കുന്നത് സാത്താനെയാണെങ്കിൽ, ഉറക്കം പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുകയാണെങ്കിൽ, അതുകൊണ്ടാണല്ലോ പിതാക്കന്മാര് തിങ്കളാഴ്ച അച്ഛന്മാര് ചൊല്ലുന്ന ശീമ നമസ്കാരത്തിന്റെ സൂത്താറ നമസ്കാരത്തിൽ ഇപ്രകാരം പാടി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിപ്പാ നീ നിൽക്കുമ്പോൾ സന്താപോത്തോടെ ഗാഗ്രം ചിന്തകളെ കഴിഞ്ഞാനിട്ട് ചിത്തത്തിൽ നിർത്തിയിടേണം. തിങ്കളാഴ്ച സൂത്താറ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. നിൽക്കുമ്പോ, പ്രാർത്ഥിക്കാൻ നീ നിൽക്കുമ്പോൾ നിന്റെ ചിന്തകളെല്ലാം കഴിഞ്ഞാണിട്ട് മനസ്സിനെ ഏകാഗ്രതയോടെ നീ നിർത്തണം. വ്യാഴാഴ്ച സൂത്താറ നമസ്കാരത്തിൽ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്. ദൈവസുതൻ ശീലിപ്പിച്ചോരാ പ്രാർത്ഥന രമ്യം, ഉള്ളിലതേറ്റി ധ്യാനിക്കുമ്പോൾ ധന്യൻ തന്നെ, താൽപര്യത്തോടെ പ്രാർത്ഥനയിൽ മുഴുകിയിടുമ്പോൾ കണ്ടെത്തിയിടും സമ്പൂർണത തൻ ഭംഗികളെല്ലാം. താൽപര്യത്തോടെ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ, ഉത്സാഹത്തോടെ നീ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ, ശ്രദ്ധയോടെ നീ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ, ഉണർവോടെ നീ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ കണ്ടെത്തിയിടും സമ്പൂർണത, ഭംഗികളോട് കൂടിയതെല്ലാം നിനക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോൾ, തീക്ഷ്ണമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധിയോടെ, ക്ഷമയോടെ, അനുതാപത്തോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കണം. ദൃഢമായ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നു ചെല്ലുവാൻ സാധിക്കണം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉണർവോടെ ശ്രദ്ധയോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ഈ തരത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഞാൻ എന്റെ ചില നിമിഷങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് എന്നോട് ചിലര് ചില വേദനകൾ പങ്കുവെക്കാറുണ്ട്. നീറുന്ന വേദനകളുമായിട്ട് കടന്നു പോകുന്ന ഓരോ വ്യക്തികളും അവരോട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിസ്വാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് ദൈവസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരിക്കലും ആ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല. മറ്റുള്ളവന് വേണ്ടി നീ കണ്ണുനീരോടെ നിന്റെ വേദനയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീറുന്ന വേദനയിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല പ്രാർത്ഥന. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഈ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന ശീലമാണ് നമ്മൾ വളർത്തേണ്ടത്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ശീലം, ഈ തീക്ഷ്ണമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ശീലമാക്കി മാറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പ്രാർത്ഥനകൾ പഠിപ്പിക്കണം. ഈ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് ചേർന്നിരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് ഈ നാളുകൾ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഈ നോമ്പുകാലം അതിന് ഒരു പരിവർത്തന കാലമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ശനിയാഴ്ച സൂത്താര നമസ്കാരത്തില് ഇപ്രകാരം ചൊല്ലുന്നുണ്ട്. അന്ത്യം കാലം വന്നെത്തുമ്പോൾ ഭൂവിന് നാശം അന്യായത്തിൻ മാലിന്യത്തിൽ മുഴുകും ലോകം ഈറ്റിന്നോവാൽ ശ്രീ എന്നോണം കേഴും ധാത്രി ചണ്ടകളാലും പോരുകളാലും വീഴാറാകും നീങ്ങി പോകും ശുശ്രൂഷകളും ബലികളുമെല്ലാം ആഗ്രഹമേറും കൊത്തിക്കവരും ദ്രവ്യം നേടാൻ അന്നാളയ്യോ തമ്മിൽ എതിർക്കും മാനവലോകം നാടുകളെല്ലാം മൂടിയും പുലികൾ ദിറകൊണ്ടിയിടും തേറാ ദേവാലയം ഇവയെന്നും നിന്മാഹാത്മ്യം നാദമായും ദീനമാസന്നം കൃപതോ നേണം. ഇവിടെ ഏറ്റവും നമ്മളെ ഈ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കുന്ന ഓരോ വാക്കുകളാണ് ഇവിടെ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. അന്ത്യകാലം വന്നെത്തുമ്പോൾ ഭൂവിന് നാശമാണ്. എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകം അന്യായത്തിന്റെ മാലിന്യത്തിൽ മുഴുകും. ഈറ്റിനോവാൾ സ്ത്രീ കേഴുന്നത് പോലെ ഇവിടെ എല്ലാവരും കണ്ണുനീരോടെ ആയിരിക്കുന്ന ഒരവസ്ഥ. നീങ്ങിപ്പോകും എല്ലാ ശുശ്രൂഷകളും ബലികളും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമുക്കിന്ന് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു വെർച്വൽ മീറ്റിംഗിലൂടെ അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളത് കാണുന്നത്. പലരും ഇന്ന് വീടുകളിലിരുന്ന് ചായയും കാപ്പിയും എല്ലാം കുടിച്ചിരുന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ നിസ്സാരമായ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എല്ലാ ശുശ്രൂഷകളും. പലരുടെയും ജീവിത സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആത്മീയമായ നൽവരങ്ങൾ നൽകേണ്ട വ്യക്തികൾ പോലും ജീവിത സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടോ ദ്രവ്യം നേടാനായിട്ട് മറ്റുള്ളവരെ കുത്തിക്കവരുന്ന, ആഗ്രഹമേറുന്ന, അത്യാഗ്രഹത്തോടെ പെരുമാറുന്ന ഓരോ വ്യക്തികൾ. ഇവിടെയോ മാനവലോകം മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എതിർക്കുകയാണ്, യുദ്ധം കൊടുക്കുകയാണ്. അങ്ങനെ നാടുകളെല്ലാം മുടിയും, ദേറകളെല്ലാം നിലച്ചു പോകും. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കുക, നമ്മൾ നമ്മുടെ പ്രാർത്ഥന ഇനി ആരംഭിക്കേണ്ടതല്ലേ? നമ്മുടെ തീക്ഷ്ണമായ പ്രാർത്ഥന ആരംഭിക്കേണ്ടതല്ലേ? നമ്മുടെ പൂർവിക പിതാക്കന്മാര് പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമല്ലേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്? നമ്മളീ പോകുന്ന ദേവാലയങ്ങളെല്ലാം ആ വിശ്വാസമെല്ലാം നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മുടെ പൂർവീയ പിതാക്കന്മാരെ നമുക്ക് കൈമാറി തന്നതല്ലേ? ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറി കൊടുക്കുവാനായിട്ട് നമ്മുടെ കൈകളിൽ എന്താണുള്ളത്? ആത്മീയമായി എന്താണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറുവാനായിട്ടുള്ളത്? പ്രാർത്ഥനാ ശീലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുകയില്ല. അതുകൊണ്ട് സമ്പത്തും സ്വത്തും സ്വർണ്ണ ആഭരണങ്ങളും മറ്റുള്ള സാധനങ്ങളും ഒന്നല്ല കൈമാറേണ്ടത് കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങൾക്ക് കൈമാറേണ്ടത് ആത്മീയമായ പോഷണം, ആത്മീയമായ പ്രാർത്ഥനാ ജീവിതം, ആത്മീയമായ പുണ്യപ്രവൃത്തികൾ. വേദപുസ്തകം വായിക്കുന്ന ഒരു അപ്പനും അമ്മയും മറ്റുള്ളവരെ കരുതുന്ന ഒരു അപ്പനും അമ്മയും ആ ജീവിതങ്ങളൊക്കെ കണ്ട് മക്കൾ പഠിച്ച് നല്ല കുഞ്ഞുങ്ങളെ വളരാനായിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ട മാതാപിതാക്കളാണ് നമ്മൾ ഓരോരുത്തർ. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കും. സ്വാർത്ഥമായ പ്രാർത്ഥന മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഏലിയാവ് മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ തീക്ഷ്ണമായ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മഴ പെയ്യിച്ചില്ല. വീണ്ടും പ്രാർത്ഥിച്ചു അവൻ. ഇവിടെ പറയുന്നുണ്ട് യാക്കോബിന്റെ ലേഖനം 5:18 അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഈ തരത്തിലേക്ക് വളരുവാനായിട്ട് ഇതേപോലുള്ള മനുഷ്യരാണ് ഞാനും നിങ്ങളുമൊക്കെ. നമുക്കും പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. ഈ നോമ്പുകാലത്ത് പുതിയ വെളിച്ചം നമ്മളിൽ വീശട്ടെ, പുതിയ കാഴ്ചപ്പാടുകൾ ദൈവം നമുക്ക് നൽകട്ടെ, പുതിയ ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ് പ്രാർത്ഥിച്ചതുപോലെ, ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ കണ്ണുനീരോടെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാനും ദൈവികമായ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇതിനൊരു അവസരം തന്ന ഇതിന്റെ നേതൃത്വത്തിലുള്ള എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ.
താങ്ക് യു അച്ഛാ. ഒരു കൺവെൻഷൻ പ്രസംഗം ശ്രവിച്ച ഒരു പ്രതിഭയാണ് ഡിവോഷണൽ കേട്ടപ്പോൾ തോന്നിയത്. അനുഗ്രഹീതമായ വചനങ്ങളും ചിന്തകളും അച്ഛനിലൂടെ കേൾക്കുവാനായി ലഭിച്ച ദൈവക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു അച്ഛാ. വോട്ട് ഓഫ് താങ്ക്സ് ബൈ എലിസബത്ത് തരകൻ, റീജിയണൽ സെക്രട്ടറി, ഡെട്രോയിറ്റ് റീജിയൻ.
ഏറ്റവും ബഹുമാനപ്പെട്ട MMES സൗത്ത് വെസ്റ്റ് ഡയസിസ് ഓഫ് അമേരിക്ക വൈസ് പ്രസിഡന്റായ PC ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട സെറ പോളച്ചൻ നോർത്ത് വെസ്റ്റ് റീജിയന്റെ വൈസ് പ്രസിഡന്റ്, മറ്റ് വൈദ്യ ശ്രേഷ്ഠന്മാരും ആയ അച്ഛന്മാരെ, കൊച്ചമ്മമാരെ, പ്രിയ സഹോദരങ്ങളെ, ആദ്യമായിട്ട് ഈ ഡിവോഷണൽ ടോക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാക്കിയ ദൈവം തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിച്ചുകൊള്ളട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട സെറ പോൾ അച്ഛനിൽ കൂടി ദൈവം കേൾപ്പിച്ച വചനങ്ങൾക്ക് വീണ്ടും നന്ദി പറയുന്നു. അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലുള്ള ആത്മാർത്ഥമായ നന്ദി അച്ഛന്റെ പാദങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഫെർവൻ പ്രയർ അഥവാ തീക്ഷ്ണമായ പ്രാർത്ഥന ഈ ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ടോപ്പിക്കായിരുന്നുവല്ലോ. ഏലിയാവ് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ആ വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിന്റെ 5:17-18 വാക്യങ്ങളിൽ തീക്ഷ്ണമായ പ്രാർത്ഥനയെന്നും ഫെർവൻ പ്രയർ എന്നും തന്നെ അത് സൂചിപ്പിക്കുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാതിരിക്കുകയും പിന്നെ മഴ പെയ്തതായും നാം കാണുന്നു. നമ്മുടെ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നിട്ട് പോലും വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാനും, ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനും, അടിയുറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാനും, ആവർത്തിച്ച് പ്രാർത്ഥിക്കാനും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനും, മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാതെ ഇരിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായി കൈമാറേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥനയെന്നും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചു അല്ലോ. നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥ മാറുവാനല്ല, മറിച്ച് ഈ അവസ്ഥ മുന്നോട്ട് പോയാലും പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നും മാതാവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് അച്ഛൻ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചുവല്ലോ. അച്ഛന്റെ വിലയേറിയ വാക്കുകൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി വീണ്ടും അർപ്പിക്കുന്നു. അച്ഛന്റെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് അഭിവന്യ സുക്രിയാസ്മാർ അപ്രയം തിരുമേനിയുടെയും ബഹുമാനപ്പെട്ട പി സി വർദ്ധച്ചന്റെയും ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന മിസ്സസ് രൂപ ജോണിന്റെയും നേതൃത്വത്തിലെ ഒരു നല്ല ടീം, ജോയിന്റ് സെക്രട്ടറിയും ട്രഷററും ഒക്കെയുള്ള നല്ലൊരു ടീം നമുക്ക് ഈ ബൈബിൾ റീഡിംഗ് മന്തിലും വലിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് കാഴ്ചവെക്കുകയുണ്ടായി. ഈ ഡിവോഷണൽ ടോക്ക് സീരീസും ഓഡിയോ ക്ലിപ്സും ഇന്റർസെസറി പ്രയറും ഒക്കെയായിട്ട് അവർക്കുള്ള പ്രത്യേകമായ നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കാഴ്ചവെക്കുന്നു. പിന്നീട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, കൊച്ചമ്മമാർ, എം എം വി എസിന്റെ മെമ്പേഴ്സും അല്ലാതെ ആയിരിക്കുന്ന ഈ കോൺഫറൻസിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. റെക്കോർഡ് ചെയ്യുന്ന മനോജിനും പ്രത്യേകം നന്ദി. പിന്നെ ഇനി നടക്കാനുള്ള ടോക്സിനും കോൺഫറൻസിനും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദേവതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.
താങ്ക് യു ആന്റി. അച്ഛന് രണ്ടു വാക്ക് ഞാൻ പറയുന്നു.
തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സാർ അപ്പോൾ അച്ഛന് വളരെ അനുഗ്രഹീതമായിട്ടുള്ള നിലയിൽ എലിസബത്ത് ആന്റി നന്ദി അറിയിച്ചു. ഞാനും ഒരു ശുശ്രൂഷകൻ എന്നുള്ള രീതിയിൽ അച്ഛന് ഇവിടെ വന്ന സമയം മുതൽ വളരെ അനുഗ്രഹീതമായിട്ട് ഇവിടുത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. വാൻകൂവർ സെന്റ് ജോർജ് പള്ളിയുടെ ചുമതല അച്ഛൻ നിർവഹിക്കുന്നു. ഞാൻ ശുശ്രൂഷിച്ച ദൈവാലയമാണ് അത്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പോൾ വർഗീസ് അച്ഛന്, ഇപ്പൊ ബഹുമാനപ്പെട്ട സെർ അപ്പോൾ അച്ഛന് അനുഗ്രഹീതമായിട്ട് ഇവിടെ ശുശ്രൂഷ നിർവഹിക്കുന്നു. അച്ഛനോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഡയോസിഷൻ എം എം വി എസിന്റെ പേരിൽ അറിയിക്കുകയാണ്. എല്ലാവരോടുമുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നു. നാളെ കൂടാരപ്പെരുന്നാളാണ്. അപ്പം എന്റെ മനസ്സിൽ തോന്നിയ ചില ഒന്നരണ്ട് ആശയങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് 27 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ദ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, യേശുമ്പുരാന്റെ മറുരൂപ പെരുന്നാളിന് ഉപോൽബലകമായിരിക്കുന്ന സംഭവം കാണുന്നത്. മലയുടെ മുകളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് യേശു തേജസ്കരിക്കപ്പെടുന്നു. ശിഷ്യന്മാര് പത്രോസും യാക്കോബും യോഹന്നാനും പറയുന്നു ഞങ്ങളെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്നു. അപ്പൊ അവിടെ മോശയും ഏലിയാവും വന്ന് യേശുവിന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും ഇത് പറഞ്ഞു കഴിയുമ്പോഴ് ഒരു മേഘം വന്ന് നിഴലിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ശബ്ദം കേൾക്കുകയും ചെയ്തു. അങ്ങനെയാണ്, അതാണ് നമ്മൾ കൂടാരപ്പെരുന്നാളായിട്ട് അല്ലെങ്കിൽ പഴയ നിയമകാലത്തെ കൂടാരപ്പെരുന്നാൾ മറുരൂപ പെരുന്നാൾ നമ്മൾ പറയുമ്പോഴ് കഴിവതും മറുരൂപ പെരുന്നാളെന്ന് തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുമെങ്കിൽ നല്ലത്. ആശയങ്ങൾ ഒന്ന്, അവിടെ ഒരു പ്രകാശം കാണുന്നുണ്ട്, ഒരു ലൂമിനസ് കോൺഷ്യസ് ആണ്, ഒരു വലിയ പ്രകാശം, ഒരു തേജസ്കരണം നടക്കുകയാണ്. അത് ഈ കൂടെ നടന്ന യേശുക്രിസ്തു തന്നെയാണ്. പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ അവരുടെ കൂടെ നടന്ന യേശുക്രിസ്തു തന്നെയാണ്. അവന്റെ യഥാർത്ഥ ഭാവം കാണുകയാണ് മലമുകളിലോട്ട് പോയപ്പോൾ. താഴ്വര എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതമാണ്. അവിടുന്ന് മലമുകളിലോട്ട് പോവുക എന്ന് പറഞ്ഞാല് സ്വസ്ഥമായിട്ട് പോയി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്നർത്ഥം. നോയമ്പ് നോക്കുക, മറ്റു തിരക്കുകളിൽ നിന്ന് മാറി അച്ഛൻ സൂചിപ്പിച്ച പോലെ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ഇടതടവില്ലാതെയും ദൈവസന്നിധിയിൽ ജാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴ് നമുക്കൊരു കോൺഷ്യസ് ഉണ്ടാകും. അതൊരു പ്രകാശബോധമാണ്, ശരീരത്തിന്റെ പ്രകാശബോധം. യേശുവിന്റെ ശരീരത്തെ വളരെ തേജസ്കരിക്കപ്പെട്ടതായിട്ട് കണ്ടു. ഞാനും നിങ്ങളും ഒക്കെ വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ഹോളി സ്പിരിറ്റ് ഇസ് ഇൻഡ്വെല്ലിംഗ് ഇൻ അസ്. നമ്മള് ദൈവത്തിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. ഇതൊന്ന് തിരിച്ചറിയണം. മനുഷ്യർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇന്ന്. അന്യോന്യം ഒരു പ്രകാശത്തോടുകൂടി ആർക്കും ആരെയും കാണാനായിട്ട് പറ്റുന്നില്ല. എന്റെ ഉള്ളിലെ പ്രകാശം മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ പ്രകാശം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഓരോ വ്യക്തിയുടെ ഉള്ളിലെ ഈ പ്രകാശം ഈ ലൂമിനസ് കോൺഷ്യസ് എന്ന് പറയുന്നത് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന മെർലിൻ വധം പോലെയുള്ള കേസുകൾ ഉണ്ടാകത്തില്ല. നമുക്ക് ദൈവാവബോധമില്ലാതെ പോകുന്നതുകൊണ്ടാണ് പ്രധാനപ്പെട്ട വിഷയം. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനായി പ്രകാശബോധം നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട് അവര് മോശെ ഏലിയാവും യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ മരണത്തെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നിയോഗം അതാ ഈ ലോകത്തിലേക്ക് വന്നത് അത്ഭുതവും ചെയ്തുകൊണ്ടിരിക്കാനല്ല, കൽവരിക്ക് വിശ്വം മരിച്ചേ പറ്റുകയുള്ളൂ, ഭാവികളെ രക്ഷിച്ച് ഈ ലോകത്തെ രക്ഷയിലേക്ക് നയിച്ചേ പറ്റുകയുള്ളൂ. അപ്പോ വി ഹാവ് ടു അവെയർ അബൌട്ട് അവർ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? അത് വളരെ ആത്മാർത്ഥമായിട്ട് തിരിച്ചറിഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം എന്ത്, നമ്മുടെ നിയോഗം എന്ത് എന്ന് തിരിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 15 ദിനത്തിലൂടെ പോകുമ്പോൾ, കൂടാര പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സാധിക്കാം. അവസാനമായിട്ട് ഐ എം വെൽ പ്ലീസ്ഡ്, ഞാൻ പ്രസാദിച്ചിരിക്കുന്ന എന്റെ മകൻ എന്നാ പറയുന്നത്. ദൈവപ്രസാദം നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഹൈന്ദവ സഹോദരങ്ങള് അമ്പലത്തിലോണ്ട് പോകുമ്പോൾ ഇച്ചിരി അവല് കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നിവേദ്യമാണ്. അതേ സാധനം തന്നെ ഫിസിക്കലായിട്ട് മാറ്റമൊന്നുമില്ല, ദൈവത്തിന്റെ കൃപ അതിലുണ്ടെന്ന് അവർ വിശ്വസിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ, പൂജാരി പൂജ ചെയ്ത് തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ പ്രസാദമാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം ആരാധനകളെ സംബന്ധിക്കുന്നു, ദൈവാലയങ്ങളിൽ സംബന്ധിക്കുന്നു, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നു, തിരിച്ചു വരുമ്പോൾ നമ്മൾ പ്രസാദമായിട്ടാണ്, നമ്മുടെ ജീവിതം തന്നെ പ്രസാദമായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോ ഈ പ്രകാശബോധം ഉണ്ടായി മറ്റുള്ളവരിലെ ദൈവത്വത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ നിയോഗത്തെയും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രീതിയാണ് പ്രസാദം എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത, നോയമ്പ്, ഉപവാസം, അച്ഛൻ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇതിനോട് ചേർത്ത് നിങ്ങൾ ചിന്തിക്കണം. അപ്പോ നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ അർത്ഥനകള്, നമ്മുടെ യാചനകള്, നമ്മളുടെ സമർപ്പണങ്ങള്, അതെല്ലാം ഈ പ്രകാശാവബോധം, നിയോഗാവബോധം നമ്മുടെ നമ്മുടെ ജീവിതം തന്നെ പ്രസാദമായി തീർക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായ കാര്യം, അതിലേക്കൊക്കെ നയിക്കപ്പെടുവാൻ ഈ കൂടാര പെരുന്നാള് നമ്മളെ സംബന്ധിക്കുമ്പോഴ്, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് 15 ദിവസത്തെ നോയമ്പ് നോക്കുമ്പോഴ്, ഈ താഴ്വാരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി സ്വസ്ഥമായിരിക്കുന്ന ഈ 15 ദിവസം നമ്മൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണ്. നമ്മൾ എലിസബത്ത് ആൻഡി ഓർപ്പിച്ച പോലെ ധാരാളം കാര്യങ്ങളിൽ നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം സാധാരണ പള്ളിയിൽ പോകുന്നതിനേക്കാളും കൂടുതൽ തിരക്ക് ഓരോ വൈദികർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും അതിലും കൂടുതൽ തിരക്ക്. എല്ലാവരും ആത്മീയ കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കുക, ഇടതടവില്ലാതെ അൺസീസിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ എല്ലാം ആഫ്റ്റർ ആയിട്ട് നമുക്ക് ആത്മീയമായ ഒരു പടിയും കൂടി ഉയരാനായിട്ട് സാധിക്കണം. അതിന് ഇതുപോലെയുള്ള കൂടി വരവ്, ബഹുമാനപ്പെട്ട അച്ഛന്റെ ശ്രേഷ്ഠമായ വാക്കുകൾ ഒക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ചെറിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹീതമായ രാത്രി നൽകി കൃപയാൽ നിറയ്ക്കട്ടെ, തന്റെ രക്തക്കോട്ടയാൽ കാക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മളെ നയിക്കട്ടെ. വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രരാജയമുള്ള സ്ലീബായാൽ ഞങ്ങളെ മറച്ചിട്ടുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ചമച്ചു കൊടുക്കണമേ. ദൈവമായ കർത്താവേ, നേരവും കിലും കാലമൊക്കെ എല്ലാ സമയത്തും ഒന്നേ നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി കഴിഞ്ഞ അമർച്ചു കൊള്ളണമേ. പാർശ്വമർപ്പിതാവാം ദൈവമേ അവിടുത്തെ സ്നേഹവും, ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും, വിശുദ്ധ റൂഹായാം ദൈവമേ അവിടുത്തെ സംസ്കൃതവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേൽ കർത്താവേ, ഇന്നത്തെ കൂടി വരവിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നിന്റെ തിരുവചനം വളരെ അനുഗ്രഹീതമായി ഞങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ട അച്ഛനോടും അച്ഛൻ്റെ ശുശ്രൂഷകളോടും, ഞങ്ങളുടെ ബലഹീനങ്ങളായിരിക്കുന്ന ഉപവാസങ്ങളോടും, ദുരഞ്ചാരിയമായിരിക്കുന്ന എല്ലാവരോടും, വിരിഞ്ഞ ദൈവസന വരെ വന്നിരിക്കുന്നവരുടെ ആത്മാക്കളോടും, ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും നല്ല പ്രവർത്തനങ്ങളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. താങ്ക് യു എവരി വൺ. നാളത്തെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്?
അനൗൺസ്മെന്റ് 2 അനൗൺസ്മെന്റ് ആണ്. നാളെ നമുക്ക് നോയമ്പ് സമയത്ത് നമ്മൾ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ 9 മുതൽ 9:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. 8:50 മുതൽ ബൈബിൾ റീഡിങ്ങോടുകൂടി നമ്മൾ ആരംഭിക്കും. നാളെ പ്രത്യേകം നമുക്ക് ഓരോ ദിവസവും പ്രത്യേകമായിട്ട് ആവശ്യത്തിന് പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ഫ്ലയറിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും ഓരോ ദിവസവും ഒരാവശ്യത്തിന് പ്രത്യേകമായിട്ട് അല്പസമയം വേർതിരിച്ചു വെക്കുന്നുണ്ട്. നാളത്തെ നമ്മൾ വേർതിരിച്ചു വെച്ചിരിക്കുന്ന സ്പെഷ്യൽ പ്രെയർ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റീജിയണൽ സെക്രട്ടറി വഴിയോ യൂണിറ്റ് സെക്രട്ടറി വഴിയായോ എത്തിക്കുക, ഇല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ഇമെയിൽ അയക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. അതെല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അച്ഛൻ പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. പേരുകൾ 8 മണിയാവുമ്പോഴെങ്കിലും സെൻട്രൽ ടൈം രാവിലെ 8 മണിക്ക് തരണം എന്ന് പറയുന്നത് കോർഡിനേഷന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പേരുകൾ തന്നാലും കുഴപ്പമില്ല, ഞാൻ അച്ഛൻ്റെ കൊടുക്കാം. എങ്കിലും കഴിവതും 8 മണിയാകുമ്പോഴത്തേക്കും എത്തിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അനൗൺസ്മെന്റ് നാളെ വൈകുന്നേരം 8 മണിക്ക് സെൻട്രൽ ടൈം നമ്മുടെ 6-ാമത്തെ ഡിവോഷണൽ ടോക്ക് ബഹുമാനപ്പെട്ട ജെറി ജോൺ അച്ഛൻ ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥനയിലും വൈകുന്നേരത്തെ ഡിവോഷണൽ ടോക്കിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല, നമുക്ക് അവസാനിപ്പിക്കാം.
ഓക്കെ ഓക്കെ, താങ്ക് യു. ആശീർവാദം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു സർ.